إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمانا بطا ستي وشواسي قلي ستي وشواسي نقلي سورقة الوود لبكان الله കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞ വിഷയം സബ്റൻ, ക്ഷമ. ക്ഷമിക്കുന്നവന് അല്ലാഹു സ്വർഗത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു തആല സ്വർഗത്തിൽ അവന് ഗുർഫ, റൂം തയ്യാറാക്കിയിട്ടുണ്ട് എന്നുള്ള സൂറത്തുൽ ഫുർഖാനിലെ ആയത്ത് നമ്മൾ പറഞ്ഞു. സബ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ക്ഷമ എന്ന് പറഞ്ഞാൽ ഒരു നല്ല ഗുണമാണ് എന്ന് അംഗീകരിക്കാത്ത ആരും ഉണ്ടാകൂല. ക്ഷമിക്കാൻ തീരെ സാധിക്കാത്ത, ക്ഷമ തീരെ ഇല്ലാത്ത ആളുകൾക്കും അറിയാം ക്ഷമ എന്നുള്ളത് ഒരു നല്ല ഗുണമാണ് എന്നുള്ളത്. ഇവിടെ ക്ഷമിക്കാൻ സഹായകമാകുന്ന, ക്ഷമിക്കാൻ നമ്മൾക്ക് നമ്മളെ സഹായിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. ക്ഷമ കിട്ടാൻ നമ്മുടെ മനസ്സിനും നമ്മുടെ നാവിനും നമ്മുടെ മറ്റു അവയവങ്ങൾക്കൊക്കെ ക്ഷമ ലഭിക്കാൻ ചില, അതിന് സഹായകമാകുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ആ കാര്യങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്തണം. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം. അങ്ങനെ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ, സാബിറുകളുടെ കൂട്ടത്തിൽ ഒരുപാട് ഗുണങ്ങളും പ്രാധാന്യവും പഠിപ്പിച്ചിട്ടുള്ള ക്ഷമ എന്ന് പറയുന്ന ആ സ്വഭാവത്തെ ജീവിതത്തിൽ പാലിക്കുന്നവരായി തീരണം നമ്മൾ. എങ്ങനെയാണ് നമ്മൾക്ക് ക്ഷമ കിട്ടുക? ക്ഷമ കിട്ടാൻ സഹായകമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ വിചാരിച്ചാൽ? ക്ഷമ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ജന്മനാ ലഭിക്കുന്ന കാര്യമല്ല. ക്ഷമ എന്ന് പറഞ്ഞാൽ ജന്മനാ ലഭിക്കുന്ന കാര്യമല്ല. ചില ആളുകൾക്ക് പൊതുവെ ക്ഷമിക്കാനുള്ള കഴിവുണ്ടാകും. പക്ഷേ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഇസ്ലാമിക നിർദ്ദേശങ്ങളും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളും മുറുകെ പിടിച്ചാൽ, ഇസ്ലാം നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പാലിച്ചാൽ അവന് ക്ഷമ കിട്ടുന്നതാണ്. ക്ഷമ അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമാണ്. ക്ഷമ എന്നുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വഭാവമാണ്. ചില ആളുകൾ സ്വന്തത്തെ തന്നെ കുറിച്ച് പറയാനുള്ളത് ഞാനൊരു മുൻഗോപിയാണ്, തീരെ ക്ഷമയില്ലാത്തയാളാണ് എന്നിങ്ങനെ പരിചയപ്പെടുത്തും. അതൊരു പക്ഷേ സത്യമായിരിക്കാം. പക്ഷേ അവർക്ക് വിചാരിച്ചാലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിച്ചാൽ അവർക്കും ഉണ്ടാകും ക്ഷമ എന്നുള്ളത്. ക്ഷമ എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്, ഒരു സ്വഭാവം തന്നെയാണ് ക്ഷമ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തൊക്കെയാ അതിന് സഹായകമാകുന്ന ചില കാര്യങ്ങൾ? ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്ഷമിക്കണമെന്നുള്ള ആഗ്രഹം, ക്ഷമ എന്ന് പറയുന്ന സ്വഭാവം എനിക്കുണ്ടാകണം. ഞാനത് ആഗ്രഹിക്കുന്നു. അതിന് ഞാൻ അതിനുള്ള ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നമ്മുടെ ശരീരത്തെയും നമ്മുടെ നഫ്സിനെയും നമ്മുടെ നാവിനെയും നമ്മുടെ മറ്റു അവയവങ്ങളെയും ക്ഷമിക്കാനുള്ള, അതിനുവേണ്ടി നമ്മൾ പരിശീലിപ്പിക്കണം. അതിനുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകണം. അത് എനിക്കൊന്ന് ക്ഷമ എന്ന് പറയുന്ന സ്വഭാവം എനിക്ക് ഉണ്ടാകണം. അത് ഞാൻ പരമാവധി പരിശ്രമിക്കുമെന്നുള്ളൊരു ചിന്തയും ആലോചനയും അത് ആ രൂപത്തിലുള്ള തീരുമാനം നമ്മുടെ മനസ്സിൽ ആദ്യം ഉണ്ടാകണം. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. റസൂലുള്ള പറഞ്ഞു, വമയ തസബ്ബർ യുസബ്ബിർഹുല്ലാ, വമയ തസബ്ബർ യുസബ്ബിറുഹുള്ള ആരെങ്കിലും ക്ഷമിക്കാൻ വേണ്ടി ശീലിച്ചാൽ അല്ലെങ്കിൽ ക്ഷമ അഭിനയിച്ചാൽ, തസബ്ബറ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത് ക്ഷമ അഭിനയിക്കുക, ക്ഷമിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടുള്ള പരിശ്രമത്തിനാണ് തസബ്ബറ എന്ന് പറയുന്നത്. ആരെങ്കിലും ക്ഷമിക്കണമെന്ന് ആഗ്രഹിച്ചാൽ, ക്ഷമിക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അവന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ, ക്ഷമ അവൻ അഭിനയിച്ചാൽ, യുസബ്ബിറുഹുള്ള അവൻ അല്ലാഹു തആല ക്ഷമ കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മുടെ ഭാഗത്ത് നിന്ന് എനിക്ക് ക്ഷമിക്കണം, ക്ഷമ എന്ന് പറയുന്ന സ്വഭാവം എന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ആഗ്രഹിക്കണം. നിയ്യത്തു സബ്ർ, ക്ഷമിക്കണം എന്നുള്ളൊരു നിയ്യത്ത് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകണം. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല ക്ഷമ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമൻ യതസബ്ബർ യുസബ്ബിറുഹുള്ളാ. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. അബ്ദുൽ വാഹിദ് ഇബ്നു സയ്യിദ് റഹിമഹുള്ള പറഞ്ഞു, മൻ നബ സബ്ര അലാ തഅതില്ലാ, അല്ലാഹുവിനു വേണ്ടി അല്ലാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ സൽക്കർമ്മം ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ക്ഷമയെ ഉദ്ദേശിച്ചാൽ, ക്ഷമിക്കണമെന്ന് ആരെങ്കിലും ഉദ്ദേശിച്ചാൽ, സബ്ബറഹുല്ലാഹു അലൈഹ, അല്ലാഹു തആല അവന് ക്ഷമ കൊടുക്കും. ആ വിഷയത്തിൽ ഒരു സൽക്കർമ്മം ചെയ്യാൻ ക്ഷമ വേണമെന്ന് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ വിശദീകരിച്ചു. അതിനുവേണ്ടി അവൻ ആഗ്രഹിച്ചാൽ, അവന്റെ മനസ്സാരൂപത്തിൽ ഉദ്ദേശിച്ചാൽ അവന് അല്ലാഹു തആല ക്ഷമ കൊടുക്കും. വഖവ്വാഹു ലഹ, അതിന് അല്ലാഹു തആല ശക്തി കൊടുക്കും. വമൻ നവ സബ്ര അലാ മഅസില്ലാ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ, ഒരു ഹറാമ് ചെയ്യുന്ന വിഷയത്തിൽ നിന്ന് മാറി നിൽക്കണം, അതിനെനിക്ക് ക്ഷമ വേണമെന്നുള്ള താല്പര്യം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടായാൽ, അഅനഹുല്ലാഹു അലാ ദാലിക്, അള്ളാഹു തആല ആ വിഷയത്തിൽ അവനെ സഹായിക്കും. വഅസമഹു മിൻഹ, ആ തിന്മയിൽ നിന്ന് അള്ളാഹു അവനെ സംരക്ഷിക്കുമെന്നാണ്. അപ്പം സൽക്കർമ്മം ചെയ്യാനുള്ള ഭാഗത്ത് ക്ഷമ, തിന്മയിൽ നിന്ന് മാറി നിൽക്കാനുള്ള ക്ഷമ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഖദറിൽ, ഖലായിൽ ക്ഷമിക്കാനുള്ള ക്ഷമ, അതൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ്. നമ്മൾ അതിനൊരു താല്പര്യം നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകണം. അങ്ങനെ നമ്മുടെ മനസ്സാരൂപത്തിൽ പാകപ്പെടുത്തിയാൽ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുമെന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഅബ്ബദു സബ്ര, നിങ്ങൾ ക്ഷമ ശീലിക്കണം. നിങ്ങൾ ക്ഷമ ശീലിക്കണം. കാരണം നിങ്ങളിലേക്ക് പരീക്ഷണം ഇറങ്ങി വരാറായിട്ടുണ്ട്. വലിയ വലിയ പരീക്ഷണങ്ങൾ നിങ്ങളിലേക്ക് ഇറങ്ങി വരാറായിട്ടുണ്ട്. പ്രത്യേകിച്ചും ദീനിയായിട്ടുള്ള വിഷയത്ത് നമ്മുടെ മതപരമായ മതത്തെ ബാധിക്കുന്ന പല പരീക്ഷണങ്ങളും നിങ്ങളെ ബാധിക്കാറായിട്ടുണ്ട്. അത് ഇറങ്ങി വരാറായിട്ടുണ്ട് എന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ കാര്യതാണ്, നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു പരിശ്രമം ഉണ്ടാകണം ക്ഷമിക്കാൻ. എനിക്ക് ക്ഷമ എന്ന് പറയുന്ന സ്വഭാവം ഉണ്ടാകണം എന്നുള്ള താല്പര്യം നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യം ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം, മുജാഹദത്തു നഫ്സ്, മനസ്സിനാരൂപത്തിൽ നമ്മൾ പരിശീലിപ്പിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് പരീക്ഷണാലയമാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഈ ദുനിയാവിൽ, എല്ലാവിധ സുഖങ്ങളും, എല്ലാ ദിവസവും സുഖത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈ ദുനിയാവിൽ നടക്കുന്ന കാര്യമല്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്ന കാര്യം, പക്ഷെ നമ്മൾ മനസ്സിലേക്ക് ഇറങ്ങണം. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ രൂപത്തിലും, എല്ലാ ദിവസവും, എല്ലാ സന്ദർഭങ്ങളും, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എനിക്ക് സന്തോഷവും സുഖവുമായിരിക്കുമെന്ന് ഒരാളും വിചാരിക്കരുത്. അങ്ങനെ സംഭവിക്കുകയില്ല. ദുനിയാവ് അങ്ങനെയല്ല. മനുഷ്യനെ പരീക്ഷണത്തിലാണ് അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ളത്, പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. ഇവിടെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അല്ലാഹു തആല സൂറത്തുൽ ബലദിൽ പറഞ്ഞു, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, മനുഷ്യനെ നാം പ്രയാസത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രയാസത്തിൽ, കബദ് എന്ന് പറഞ്ഞാൽ മശക്കത്ത്, പ്രയാസം. അതുപോലെ തന്നെ ബല, പരീക്ഷണം. പരീക്ഷണത്തിലും പ്രയാസത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ് എന്ന് അല്ലാഹു തആല സൂറത്തുൽ ബലദിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ദുനിയാവിൽ മനുഷ്യന് പരീക്ഷണം ഉണ്ടാകും, മനുഷ്യനെ പ്രയാസത്തിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പ്രയാസങ്ങൾ ഉണ്ടാകും. ഒരിക്കലും ഒരു പ്രയാസമില്ലാത്തൊരു മനുഷ്യനുണ്ടാകില്ല. ജീവിതത്തിൽ ഒരു സന്ദർഭത്തിലും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത ഒരു മനുഷ്യനുണ്ട്. മനുഷ്യൻ അത് ചിന്തിക്കണം, നമ്മളത് ചിന്തിക്കണം. ഈ ദുനിയാവിൽ പല പരീക്ഷണങ്ങളും ഉണ്ടാകും. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അറബികൾ പറയാറുണ്ട്, അദ്ദഹുറു യൗമാനി, കാലം എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമാണ്. യൗമുൽ ലക വയൗമുൻ അലൈക, ഒരു ദിവസം എനിക്ക് അനുകൂലമായിരിക്കും, മറ്റൊരു ദിവസം എനിക്ക് പ്രതികൂലമായിരിക്കും. അങ്ങനെയാണ് കാലത്തിന്റെ അവസ്ഥ. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കും, അങ്ങനെ ഉണ്ടാകുക. ഒരു ദിവസം നമുക്ക് അനുകൂലമായിരിക്കും, നല്ല സുഖമുള്ള ദിവസമായിരിക്കും, സന്തോഷമുള്ള ദിവസം. വയോമുൻ അലൈക, മറ്റൊരു ദിവസം എനിക്ക് പ്രയാസം ഉണ്ടാകും, നിനക്കെതിരായിട്ടുള്ള ദിവസമായിരിക്കും. അതാണ് ദുനിയാവിന്റെ പൊതുവായിട്ടുള്ള അവസ്ഥ. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ദുനിയാവിൽ എല്ലാവിധ സുഖങ്ങളും സൗകര്യങ്ങളും ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും സാധ്യമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ചും സത്യവിശ്വാസികൾക്ക് പല പരീക്ഷണങ്ങളും ഉണ്ടാകും. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം എന്ന് പറയുന്നത് പരലോകമാണ്. പരലോകമാണ് യഥാർത്ഥ ജീവിതം. ഇവിടെ കേവലം പരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല ഒരു പരീക്ഷണ ആലയമായി വെച്ചിട്ടുള്ളതാണ് ഈ ദുനിയാവ്. അല്ലാഹു തആല എത്ര ആയത്തിലാണ് അത് പറഞ്ഞിട്ടുള്ളത്? വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ഷെറുകൊണ്ടും ഖൈറുകൊണ്ടും നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് നൽകുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. വനബ്ലൂകും ബിശ്ശർരി വൽ ഖൈറി ഫിത്ന വഇലൈനാ തുർജഊൻ, നിങ്ങൾ എന്നിലേക്കാണ് നമ്മളിലേക്കാണ് മടങ്ങാനുള്ളത് എന്ന് അല്ലാഹു തആല പറയുന്നു. അപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും, പരീക്ഷണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. മാത്രമല്ല കാലം കഴിയും തോറും പരീക്ഷണങ്ങൾ വർദ്ധിക്കുക തന്നെ ചെയ്യും. അതും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണത് കാലം ഇങ്ങനെ കഴിയും തോറും, ഖിയാമത്ത് നാളിൽ അടുക്കും തോറും, അതിലേക്ക് അടുക്കും തോറും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചും നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ, ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് കാലം കഴിയും തോറും പ്രയാസകരമായിട്ടുള്ള കാര്യമായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിൻ വറായിക്കും അയ്യാമ സബർ, നിങ്ങൾക്ക് ശേഷം ഇനി ക്ഷമയുടെ ചില കാലഘട്ടം വരാനുണ്ട്, ചില കാലങ്ങൾ വരാനുണ്ട്, ചില ദിവസങ്ങൾ വരാനുണ്ട്. ഇന്ന മിൻ വറായിക്കും അയ്യാമ സബർ, ക്ഷമയുടെ ചില കാലങ്ങൾ ചില ദിവസങ്ങൾ നിങ്ങൾക്ക് പിന്നിലുണ്ട്. അസ്സബ്റു ഫീഹി മിസ്ലു ഖബ്ലിൻ അലൽ ജംർ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ തീക്കട്ട പിടിക്കുന്നത് പോലെയാണ്. തീക്കട്ട പിടിക്കാൻ ഒരാൾക്ക് സാധിക്കുന്ന കാര്യമല്ല. നമ്മളൊരു തീ ചെറിയ രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ നമ്മളാൾ വളരെയധികം വേദനിക്കും, ഒരാൾക്കും നിഷേധിക്കാൻ പറ്റാത്ത കാര്യമാണ്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സബ്റു ഫീഹി മിസ്ലു ഖബ്ലിൻ അലൽ ജംർ, ആ ക്ഷമയുടെ സമയത്ത് എന്ന് പറഞ്ഞാൽ തീക്കട്ട കയ്യിൽ പിടിക്കുന്നത് പോലെ അത്രയും പ്രയാസകരമായിരിക്കും തന്റെ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സഹാബത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട 50 ശുഹദാക്കളുടെ പ്രതിഫലം അവർക്കുണ്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാലം കഴിയും തോറും ക്ഷമിക്കേണ്ട കാലമാണ് അയ്യാമു സബർ, അങ്ങനെ ഒരു കാലഘട്ടം വരാനുണ്ട്. ദീനനുസരിച്ച് ദീനിന്റെ വിഷയമാണ് ഈ മുസീബത്ത് എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള പ്രയാസം എന്ന് പറഞ്ഞാൽ അത് ദീനനുസരിച്ച് ജീവിക്കാനുള്ള പ്രയാസമാണ്. അവിടെ ദീനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, തീക്കട്ട കയ്യിൽ പിടിക്കുന്നതിന് പോലെയായിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് നമ്മൾ രണ്ടാമത് മനസ്സിലാക്കുന്നത്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലല്ല കാര്യങ്ങൾ ആഗ്രഹിക്കേണ്ടത്, ഈ ദുനിയാവിൽ എനിക്ക് അടിച്ചു പൊളിക്കണം, ഈ ദുനിയാവ് എനിക്ക് പരമാവധി ആസ്വദിക്കണം എന്നുള്ള ചിന്തയല്ല. പരലോകമായിരിക്കണം അവന്റെ ജീവിതം, അതായിരിക്കണം അവന്റെ ലക്ഷ്യം, അതാണ് എന്റെ യഥാർത്ഥ ജീവിതം എന്നുള്ള ചിന്ത നമ്മളിലേക്ക് വരണം. അപ്പൊ രണ്ടാമത്തെ നമുക്ക് ക്ഷമിക്കാൻ സഹായകമാകുന്ന കാര്യതാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത്ര പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇവിടെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകണം, ആ ഒരു വിചാരം നമ്മുടെ എപ്പോഴും ഉണ്ടാകണം. ഇപ്പൊ നമ്മൾ സന്തോഷത്തിലായിരിക്കും, പ്രയാസങ്ങളൊന്നും ഉണ്ടാകില്ല, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കണം ഏത് സമയത്തും ബുദ്ധിമുട്ട് വരാം. ദുനിയാവ് അങ്ങനെയൊന്നും നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് ആ ചിന്ത, ആ ഒരു രൂപത്തിലുള്ള മനസ്സിലേക്ക് നമ്മൾ ആഴ്ന്നിറന്നിട്ടുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറിയാൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. ദുനിയാവ് എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈമാനു ബിൽ ഖളാഇ വൽ ഖദർ, ബി ഖളാഇല്ലാഹി വ ഖദരി, അല്ലാഹുവിന്റെ ഖളാഇൽ ഖദറിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഖളാ ഖദറിൽ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമാണ്. പക്ഷെ ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇത്തരത്തിൽ പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു മനുഷ്യന്റെ ക്ഷമ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരാളുടെ അൽ ഈമാനു ബിൽ ഖളാ വൽ ഖദർ, ഖളാ ഖദറിലെ വിശ്വാസം എത്രത്തോളം ഉണ്ട് നടക്കാനുള്ള മേഖലപ്പെടാതെയോ, അത് ഒരു ബുദ്ധിമുട്ട് ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോഴാണ് അപ്പൊ അറിയാം അവൻ ആ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം. ഖൈറാണെങ്കിലും ഷെറാണെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഷെറായിട്ടുള്ള കാര്യം ഖൈറായിട്ടുള്ള കാര്യം എന്താണെങ്കിലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ വിശ്വസിക്കും. അള്ളാഹു തആല കണക്കാക്കിയതാണത്, അത് മാത്രമേ ഇവിടെ സംഭവിക്കുകയുള്ളൂ. എന്ത് പരീക്ഷണം ഉണ്ടായാലും നമ്മൾ അത് ആ രൂപത്തിൽ ചിന്തിക്കണം, ഇത് അള്ളാഹു എനിക്ക് കണക്കാക്കിയതാണ്, അള്ളാഹുവിന്റെ ഖളാഇ അള്ളാഹുവിന്റെ ഖദറിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്തയായിരിക്കണം സത്യവിശ്വാസിയിൽ ഉണ്ടായിരിക്കേണ്ടത്. അതാണ് നമ്മുടെ ഉസൂലുൽ ഈമാൻ, ഈമാനിന്റെ ആറാമത്തെ സ്തംഭമായിട്ടുള്ള അൽ ഈമാനു ബി ഖളാഇല്ലാഹി വ ഖദരി. അത് വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്ത് ബാധിച്ചാലും അത് അല്ലാഹു കണക്കാക്കിയതാണ്. അല്ലാഹു തആല സൂറത്തുൽ ഹദീദിൽ പറഞ്ഞു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബി മിൻ ഖബ്ലി അൻ നബ്റഅഹാ. ഈ ഭൂമിയിൽ നിങ്ങളുടെ ശരീരത്തിൽ എന്ത് മുസീബത്ത് ഉണ്ടായാലും, എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും, എന്ത് വിപത്തുകൾ ഉണ്ടായാലും അതൊക്കെ അല്ലാഹു തആല കൃത്യമായി രേഖപ്പെടുത്തിയ കാര്യമാണ്. അള്ളാഹുവിന്റെ രേഖയിലുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിക്കുന്നത്. അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യം മാത്രമേ സംഭവിക്കുകയുള്ളൂ, അള്ളാഹു രേഖപ്പെടുത്തിയ കാര്യം സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മളെ എത്ര വലിയ പണക്കാരനായിട്ടും കാര്യമില്ല, നമ്മളെ എത്ര വലിയ സ്ഥാനമുള്ള ആളായിട്ടും കാര്യമില്ല, നമ്മൾ ഈ ദുനിയാവ് മൊത്തം ഉടമപ്പെടുത്തിയിട്ടും കാര്യമില്ല, അള്ളാഹ് എഴുതി വെച്ച് നടക്കുക തന്നെ ചെയ്യും. ആ ഒരു വിശ്വാസമാണ് സത്യവിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്നുള്ള വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് എത്രത്തോളം ആഴ്ന്നിറങ്ങിയിട്ടുണ്ടോ അവനെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കാൻ പറ്റും. എന്ത് മുസീബത്ത് വന്നാലും അവൻ മനസ്സിലാക്കും ഇത് അല്ലാഹുവിന്റെ ഫളാണ്, അല്ലാഹുവിന്റെ ഖദർ, റളിതു ബി, അതിൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ അവന് സാധിക്കും. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, അല്ലാഹുവിനോട് നമ്മൾ സഹായം തേടുക. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ സബർ കിട്ടാൻ, ക്ഷമ കിട്ടാൻ അല്ലാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കുക, അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, അല്ലാഹു എനിക്ക് ക്ഷമ നൽകണമേ എന്നുള്ളത്. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു പറഞ്ഞു, വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാ, വസ്ബിർ, നീ ക്ഷമിക്കണം, വമാ സബറുക ഇല്ലാ ബില്ലാ, നിന്റെ ക്ഷമ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ സഹായച്ചാർ അല്ലാതെ ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ സഹായച്ചാലല്ലാതെ നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇബ്നു കസീർ റഹിമഹുള്ള ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, ഇഖ്ബാറും ബി അന്ന സബർ, ഈ ആയത്ത് അറിയിക്കുന്ന കാര്യമാണ്, ബി അന്ന സബ്ര ലാ യുനാലു ഇല്ലാ ബിമശീഅത്തില്ലാഹി വഇഅനതിഹി വഹൗലിഹി വഖുവതിഹി, ക്ഷമ എന്ന് പറയുന്ന കാര്യം അത് കിട്ടുകയില്ല, അത് ലഭിക്കുകയില്ല, ഇല്ലാ ബിമശീഅത്തില്ല, അള്ളാഹുവിന്റെ ഉദ്ദേശം ഉണ്ടെങ്കിലല്ലാതെ, വഇഅനതിഹി അള്ളാഹുവിന്റെ സഹായം ഉണ്ടെങ്കിലല്ലാതെ, വഹൗലിഹി വഖുവതിഹി അള്ളാഹുവിന്റെ കഴിവും അള്ളാഹുവിന്റെ പരിശ്രമവും ഇല്ലാതെ ഒരിക്കലും ക്ഷമ ഉണ്ടാവുകയില്ല. അള്ളാഹുവിനെ കൊണ്ടേ നമുക്ക് ക്ഷമ കിട്ടുള്ളൂ. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകണം, അള്ളാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകണം, അള്ളാഹു ക്ഷമിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ മനസ്സിന് നൽകണം, നമ്മുടെ നമ്മുടെ നാവിനും നമ്മുടെ ശരീരങ്ങൾക്കും നൽകണം, എങ്കിലെന്താ നമുക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. എനിക്ക് പരീക്ഷണം ഉണ്ടായാൽ, നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടായാൽ അള്ളാഹുവിനോട് നമ്മൾ സഹായം ചോദിക്കണം, അള്ളാഹു എനിക്ക് ക്ഷമ നൽകണമേ എന്ന് നമ്മൾ സഹായം ചോദിക്കണം. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, വബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരു പരീക്ഷണം ഉണ്ടായാൽ, ഒരു വിപത്തുണ്ടായാൽ, ഖാലു, അവർ പറയും, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ, ഇസ്തിർജാഅ് നടത്തും അവർ. അല്ലാഹു തആല പ്രത്യേകം അവരെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞതാണ്, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായാൽ, പരീക്ഷണം ഉണ്ടായാൽ ഈ രൂപത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കണം നമ്മൾ ക്ഷമിക്കാനുള്ള പ്രാർത്ഥന. അള്ളാഹുവിനോട് ക്ഷമ കിട്ടാൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് സഹായം തേടണം. സൂറത്തുൽ ബഖറയിൽ തന്നെ താലൂത്തിന്റെ സംഘം ജാലൂത്തിന്റെ ആക്രമണത്തിൽ, അല്ലെങ്കിൽ അവരോട് യുദ്ധം ചെയ്യാനുള്ള സന്ദർഭത്തിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന സൂറത്തുൽ ബഖറയിലെ 250-ാമത്തെ പിന്നെ ആയത്തിൽ കാണാൻ സാധിക്കും. റബ്ബന അഫ്രിഗ് അലൈനാ സബ്ര, റബ്ബെ ഞങ്ങൾക്ക് ക്ഷമ ചൊരിയണമേ, ക്ഷമ ഞങ്ങൾക്ക് ചൊരിയണമേ, വസബ്ബിച്ച അഖ്ദാമന, ഞങ്ങളുടെ പാദം നീ ഉറപ്പിച്ചു നിർത്തണമേ, വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, കാഫിറുകൾക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ. ഇവിടെ ആദ്യം പറഞ്ഞ റബ്ബന അഫ്രിഗ് അലൈനാ സബ്ര, റബ്ബെ ഞങ്ങൾക്ക് ക്ഷമ ചൊരിയണമേ, ഇവിടെ ക്ഷമക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഫിർഔൻ, സഹറത്തു ഫിർഔൻ, ഫിർഔനിന്റെ മാജിക് കാർ, മരണക്കാർ, അവർ ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് ഫിർഔൻ പീഡിപ്പിക്കുമെന്ന് അറിഞ്ഞപ്പോ അവിടെ ആ സന്ദർഭത്തിൽ അവർ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന പ്രാർത്ഥന സൂറത്തുൽ ആറാഫിന്റെ 126-ാമത്തെ ആയത്തിൽ കാണാം, റബ്ബന അഫ്രിഗ് അലൈനാ സബ്ര, റബ്ബെ ഞങ്ങൾക്ക് ക്ഷമ ചൊരിയണമേ, ഞങ്ങൾക്ക് ക്ഷമ കിട്ടണമേ, വതവഫനാ മുസ്ലിമീൻ, മുസ്ലിങ്ങളായിക്കൊണ്ട് ഞങ്ങളെ മരിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ ക്ഷമിക്കാൻ വേണ്ടി അള്ളാഹുവിനോട്, ക്ഷമ കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ഇവിടെ പ്രാർത്ഥിക്കുകയാണ് ഈ പറഞ്ഞിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ഈ സഹറത്തുകൾ, മരണക്കാരായിട്ടുള്ള ആളുകൾ. അവർ മുസ്ലിങ്ങളായ സമയത്ത് പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് സൂറത്തുൽ ആറാഫിലൂടെ പറയുന്നത്. ഇപ്പൊ പ്രാർത്ഥന, ക്ഷമ കിട്ടാനുള്ള പ്രാർത്ഥന, അള്ളാഹുവിനോടുള്ള സഹായത്തേട്ടം ഉണ്ടാകണം. അതാണ് നാലാമത്തെ കാര്യം, ക്ഷമ കിട്ടാനുള്ള, നമുക്ക് സഹായകമാകുന്ന നാലാമത്തെ കാര്യം അതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കുക. നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്ന, നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന, നമ്മളെക്കാൾ ഒരുപാട് ഒരുപാട് പ്രയാസങ്ങളിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരിലേക്ക് നോക്കി നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. എനിക്ക് ഇത്രയല്ലേ സംഭവിച്ചിട്ടുള്ളൂ, ഇതിനേക്കാൾ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട് ഈ ദുനിയാവിൽ. നമ്മൾ ചിന്തിക്കണം അത്. റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം, നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം. അല്ലാമ മുബാറക് ഫൂരി റഹിമഹുള്ള പറഞ്ഞു, ഫി ഉമൂരി ദുനിയ, ദുനിയാവിന്റെ കാര്യത്തിൽ, ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ള ആളുകളിലേക്ക് നോക്കണം, ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങളുടെ താഴെയുള്ള ആളിലേക്ക് നോക്കണം. ദീനിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ദീനിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ മുകളിലുള്ള ആളിലേക്കാണ് നോക്കേണ്ടത്. ഏറ്റവും നല്ല തഖ്വയോടുകൂടി ജീവിക്കുന്ന ആളുകളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അവരെങ്ങനെ ജീവിക്കുന്നു, അവരിലേക്ക് എത്താൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മുടെ ചായയുള്ള ആളിലേക്ക് നോക്കണം. നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ മുകളിലേക്ക് ആളുകളിലേക്ക്, നിങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളുകളിലേക്ക് നിങ്ങൾ നോക്കാൻ പാടില്ല. എന്തിനാണത്? അള്ളാഹു നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനെ നിങ്ങൾ നിസ്സാരവൽക്കരിക്കാതിരിക്കാൻ, അതിനെ ചെറുതായി കാണാതിരിക്കാൻ, അതാണ് ഏറ്റവും അർഹമായിട്ടുള്ളത്. നമ്മളെക്കാൾ സമ്പത്തുള്ള ആളുകൾക്ക് നോക്കി നമുക്ക് കിട്ടിയ അനുഗ്രഹം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല, അത് ചിന്തിക്കാൻ നമുക്ക് പറ്റൂല. പക്ഷേ നമ്മളെക്കാൾ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന ഒരുപാട് ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ ആരോഗ്യവാന്മാരെ, നമുക്ക് ഇവിടെ വന്ന് നിന്ന് ഖുതുബ കേൾക്കാനും നമസ്കരിക്കാനുള്ള തോക്കത്തുണ്ട്, കഴിവുണ്ട്. പക്ഷെ അതിന് പറ്റാത്ത കിടക്കയിൽ നിന്ന് ഒരു സമയത്ത് പോലും എണീൽക്കാൻ പറ്റാത്ത എത്ര എത്ര രോഗികളാണ് ഉള്ളത്. കടം കൊണ്ട് ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും കടങ്ങൾ വന്നിട്ടുള്ള എത്ര എത്ര സഹോദരങ്ങൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനവുമില്ല. കടന്ന് പറഞ്ഞ കുറച്ച് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണല്ലോ. അതുപോലെ തന്നെ മാറാ രോഗങ്ങൾ ഉണ്ടായിട്ട് ചികിത്സിക്കാൻ സമ്പത്തില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്ര ആളുകളുണ്ട്. ആശുപത്രി വിട്ടുപോരാച്ച മാസങ്ങളോളം ആശുപത്രിയിൽ കിടക്കുന്ന എത്ര എത്ര ആളുകളുണ്ട്. അവരിലേക്കൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ നമ്മുടെ മുകളിലേക്കുള്ള ആളുകളിലേക്ക് നോക്കിയിട്ട് നമ്മൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ചെറുതായി കാണാൻ പാടില്ല. ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അവരിലേക്ക് നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. എത്ര ബുദ്ധിമുട്ടുന്ന അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള ആളുകളോട് ഉണ്ടാകും. അപ്പൊ നമുക്ക് ഇത്രയെല്ലാം നമുക്ക് ഉണ്ടായിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്ഷമിക്കാം. അതാണ് അഞ്ചാമത്തെ കാര്യം. ആറാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്ഷമിക്കുമ്പോ ക്ഷമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മഅയ്യത്ത്, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹുബ്ബ്, അള്ളാഹുവിന്റെ സ്നേഹം നമ്മൾക്ക് കിട്ടും. ഞാൻ ക്ഷമിച്ചാൽ അത് മുഖേന എനിക്ക് അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുമെന്നുള്ള ചിന്തയുണ്ടാകണം. അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുക, അള്ളാഹുവിന്റെ സ്നേഹം ലഭിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും അള്ളാഹു നരകത്തിൽ ചിലറിയുകയില്ല. അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മൾക്കുണ്ടാവുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമില്ല. സലഫുകൾ പറയാറുണ്ട്, ലൈസ ശഅനു അൻ തുഹിബ്ബല്ലാ, നീ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല കാര്യം. നമുക്കൊക്കെ അള്ളാഹുവിനെ സ്നേഹിക്കാൻ പറ്റും. വലാക്കിന്ന ശഅന കുല്ല ശഅന, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഐ യുഹിബ്ബകല്ലാ, അള്ളാഹുവിനെ നിന്നെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളത്, അള്ളാഹുവിന്റെ മഹബ്ബത്ത് നമ്മളിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കിട്ടാൻ കാരണമാകും സബ്ർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അല്ലാഹു തആല, അല്ലാഹു തആലയുടെ മഅയ്യത്ത്, അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഇന്നല്ലാഹ മഅസ് സാബിരീൻ, തീർച്ചയായും അല്ലാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. അല്ലാഹുവിന്റെ മഅയ്യത്ത്, ക്ഷമിക്കുന്നവരുടെ കൂടെ അല്ലാഹു ഉണ്ട് എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വല്ലാഹു യുഹിബ്ബു സാബിരീൻ, അല്ലാഹു തആല ക്ഷമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അല്ലാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കാൻ കാരണമാകുന്ന കാര്യമാണ് സബ്ർ എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, ഞാൻ ക്ഷമിച്ചാൽ അള്ളാഹുവിന്റെ മഹബ്ബത്താണ് എനിക്ക് കിട്ടാനുള്ളത്, അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിച്ചാൽ എനിക്ക് ഒരിക്കലും നരകത്തിൽ പോകേണ്ടി വരില്ല എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രയാസം ഉണ്ടായാലും നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ള പറഞ്ഞു, ഇന്നല്ലാഹ ഇദാ അഹബ്ബ ഖൗമൻ ഇബ്തലാഹും, അല്ലാഹു തആല ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ, ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ അവരെ പരീക്ഷിക്കും. അപ്പൊ നമ്മൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹു നമ്മളതിൽ ക്ഷമിച്ചാൽ അള്ളാഹുവിന്റെ മഹബ്ബത്ത് കിട്ടാൻ കാരണം അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണത്? നമ്മൾ ക്ഷമിച്ച് ആ ക്ഷമ എന്ന് പറയുന്ന കാര്യം നമ്മൾ മുറുകെ പിടിച്ചാൽ അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കും. അള്ളാഹു നമ്മളെ അതിനുള്ള പ്രതിഫലം അള്ളാഹു തആല വമ്പിച്ച രൂപത്തിൽ നൽകും. ഇങ്ങനെ അള്ളാഹുവിന്റെ സ്നേഹമുള്ളത് കൊണ്ടാണ് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ചില ആളുകൾ ശിക്ഷ എന്ന നിലക്കും അള്ളാഹു തആല പരീക്ഷണങ്ങൾ നൽകും. ഇൻഷാല്ലാ അത് പറയാം. അത് ആണ് ആറാമത്തെ കാര്യം. നമ്മൾ ക്ഷമിക്കുമ്പോ അള്ളാഹുവിന്റെ സ്നേഹമാണ് എനിക്ക് ലഭിക്കുന്നതെന്നുള്ള ചിന്ത നമ്മൾക്ക് ക്ഷമിക്കാൻ സഹായകമാകും. ഞാൻ ക്ഷമിച്ചാൽ എനിക്ക് അള്ളാഹുവിന്റെ മഹബ്ബത്ത് ലഭിക്കും എന്നുള്ള ചിന്ത നമ്മളിലേക്ക് ഇന്നിറങ്ങിയാൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഏഴാമത്തെ ഒരു കാര്യം, എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും ഞാനിവിടെ ക്ഷമ കൈക്കൊണ്ടാൽ അള്ളാഹു എനിക്ക് പാപങ്ങൾ പുറത്തു തരും. ഇത് മുഖേന ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് തിന്മകൾ, അറിഞ്ഞും അറിയാതെയും രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് തിന്മകൾ, അതെനിക്ക് അള്ളാഹു തആല പുറത്തു തരാൻ കാരണമാണ് ഈ കാര്യം. ഞാൻ ക്ഷമിച്ചാൽ പരീക്ഷണങ്ങൾ ഉണ്ടായാൽ അള്ളാഹു തആല അവന്റെ പാപങ്ങൾ പുറത്തു വരില്ല, മറിച്ച് പരീക്ഷണങ്ങൾ ക്ഷമിച്ചാലാണ് അള്ളാഹു തആല എന്ത് ചെയ്യുക, അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ക്ഷമിച്ചാലാണ് അവന് ആ രൂപത്തിൽ അള്ളാഹു തആല നൽകുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ما يزال البلاء بالمؤمن والمؤمنة في نفسه وماله وولده وماله
ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവന്റെ ശരീരത്തിലും അവന്റെ മക്കളുടെ വിഷയത്തിലും അവന്റെ സമ്പത്തിന്റെ വിഷയത്തിലും അങ്ങനെ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അവനൊരു തിന്മ ഉണ്ടാകില്ല. അവന്റെ തിന്മകളൊക്കെ അവനുണ്ടായിട്ടുള്ള പരീക്ഷണങ്ങൾ കൊണ്ട് പുറത്തിട്ടുണ്ടാകും അള്ളാഹു തആല. പക്ഷെ സത്യവിശ്വാസികൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, സത്യവിശ്വാസിനിക്കും ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ എന്റെ പാപങ്ങൾ ഇത് പൊറുക്കാൻ കാരണമാണ്, ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് പാപങ്ങളുണ്ട്, ഇത് അല്ലാഹു തആല ഞാൻ ക്ഷമിച്ചാൽ പുറത്തു തരുമെന്നുള്ള വിശ്വാസം, ആ രൂപത്തിലെ ചിന്ത നമുക്ക് ക്ഷമിക്കാൻ സഹായകമാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മറ്റൊരു ഹദീസ് നോക്കൂ. റസൂലുള്ള പറഞ്ഞു, ഇദ അറാദല്ലാഹു ബി അബ്ദിഹിൽ ഖൈറ, അല്ലാഹു തആല ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, അജ്ജല ലഹുൽ ഉഖൂബത ഫി ദുനിയ, ദുനിയാവിൽ തന്നെ അവനെ ശിക്ഷ കൊടുക്കും. നമ്മൾ ചെയ്തിട്ടുള്ള തിന്മക്ക് ദുനിയാവിൽ തന്നെ അല്ലാഹു തആല ശിക്ഷ കൊടുക്കും. എന്നാൽ വഇദ അറാദല്ലാഹു ബി അബ്ദിഹി ശർറ അംസക അൻഹു ബി ദംബിഹി ഹത്താ യുവാഫിയഹു ബിഹി യൗമൽ ഖിയാമ, എന്നാൽ അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ആ തിന്മക്ക് അല്ലാഹു ഇവിടെ ശിക്ഷ കൊടുക്കൂല. അങ്ങനെ അവൻ ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ കണ്ടുമുട്ടുക ആ തിന്മയോടുകൂടിയായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ പരീക്ഷിക്കുമ്പോൾ ഒരുപക്ഷെ അല്ലാഹു തആല പരീക്ഷിക്കുന്നത് നമ്മൾ ചെയ്ത എന്തെങ്കിലും തിന്മ കൊണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം, ഈ ശിക്ഷ അത് അള്ളാഹുവിന്റെ ശിക്ഷയായിരിക്കാം, ആ ശിക്ഷ അള്ളാഹു തആല എനിക്ക് ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. ഇവിടെ ഞാൻ ക്ഷമിച്ചാൽ ആ ശിക്ഷ ഇതോടുകൂടി തീരും, നാളെ പരലോകത്ത് എനിക്ക് കുറ്റമുണ്ടാവുകയില്ല. ഇവിടെ അള്ളാഹു തആല എന്റെ ശിക്ഷ മുൻകൂട്ടി നൽകുകയാണ് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നാൽ ആ പരീക്ഷണത്തിൽ നമുക്ക് ക്ഷമിക്കാൻ സാധിക്കും. ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ, അതാണ് ഏഴാമത്തെ കാര്യം. ഒരു പരീക്ഷണം ഉണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ഞാൻ ഇതിൽ ക്ഷമിച്ചാൽ എനിക്ക് കിട്ടാൻ പോകുന്നത്, ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് ഒരുപാട് തിന്മകൾ ഇത് മുഖേന അല്ലാഹു തആല പുറത്തു തരുമെന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, എന്ത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും അല്ലാഹുവിലുള്ള പ്രതീക്ഷ നമ്മൾ കൈവിടാൻ പാടില്ല. അല്ലാഹുവിലുള്ള പ്രതീക്ഷ അത് നമ്മളിൽ ഉണ്ടാകണം. അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിന് പരിഹാരം അല്ലാഹു തആല ഇവിടെ നൽകുമെന്നുള്ളത്, അല്ലാഹു തആല പരിഹാരം നൽകുമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യമാണ്. ഫസ്ബിർ ഇന്ന വഅദല്ലാഹി ഹഖ്, നീ ക്ഷമിക്കണം, അല്ലാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. അതുപോലെ തന്നെ അല്ലാഹു തആല പറഞ്ഞു, ഫഇന്ന മഅൽ ഉസ്രി യുസ്രാ, ഇന്ന മഅൽ ഉസ്രി യുസ്രാ, തീർച്ചയായും പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പമുള്ളത്, പ്രയാസത്തിന്റെ കൂടെയാണ് എളുപ്പമുള്ളത് അല്ലാഹു തആല പറഞ്ഞു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅലം അന്ന ഫിസ് സബ്രി അലാ മാ തക്റഹു ഖൈറൻ കസീറ, നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിൽ നീ ക്ഷമിക്കുക എന്നുള്ളത് അതിൽ ഒരുപാട് ഖൈർ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം. നമ്മൾക്ക് ബുദ്ധിമുട്ടുള്ള, നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യത്തിൽ, നമ്മൾ പ്രയാസമായി കാണുന്ന ഒരു കാര്യത്തിൽ നീ ക്ഷമിക്കുക എന്നുള്ളത് അതിൽ ഒരുപാട് ഖൈർ ഉണ്ട് എന്ന് നീ മനസ്സിലാക്കണം. വഅന്ന നസ്റ മഅ സബ്ര, അള്ളാഹുവിൽ നിന്നുള്ള സഹായം എന്ന് പറഞ്ഞാൽ അത് ക്ഷമയുടെ കൂടെയാണ്, ക്ഷമിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക. വഅന്നൽ ഫറജ മഅൽ കർബ്, അതുപോലെ തന്നെ അള്ളാഹു തആല പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുക, നമ്മൾ ആ ഒരു പ്രയാസത്തിന്റെ കൂടെ ആയിരിക്കും അതിന്റെ പരിഹാരം ഉണ്ടാവുക. ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അതിനുള്ള പരിഹാരവും അള്ളാഹു നൽകും. വഅന്ന മഅൽ ഉസ്രി യുസ്ര, എളുപ്പത്തിന്റെ കൂടെയാണ് പ്രയാസമുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണം, അള്ളാഹു തആല ഈ പ്രയാസത്തിന് ശേഷം എനിക്കൊരു എളുപ്പം നൽകും, അത് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ് എന്നുള്ള പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ പറ്റും. ഈ പരീക്ഷണം എനിക്ക് അതിനുള്ള ഒരു പോം വഴി, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള രക്ഷ, അതിൽ നിന്നുള്ള എളുപ്പം അള്ളാഹു എനിക്ക് നൽകുമെന്നുള്ള അള്ളാഹുവിലുള്ള പ്രതീക്ഷ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് മുഖേന നമ്മൾക്ക് ക്ഷമിക്കാൻ സാധിക്കും. ഈ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു തആല നമ്മൾക്ക് ക്ഷമിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ക്ഷമിക്കാൻ സഹായകമാകുന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, എട്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒമ്പതാമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ അള്ളാഹു പല നിലക്കും പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസിൽ നമ്മൾക്ക് സമാധാനമടയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്ത എന്തെങ്കിലും തെറ്റ് കൊണ്ടാണ് അള്ളാഹു ഈ പരീക്ഷണം നൽകിയിട്ടുള്ളതെങ്കിൽ, നമ്മൾ ക്ഷമിച്ചാൽ അത് അള്ളാഹു തആല ആ തിന്മ അത് മുഖേന പുറത്തു തരും. ഇനി നമ്മൾ മറ്റൊരു വശം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ള പറഞ്ഞു, സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അദ്ദേഹം റസൂലിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് അയ്യുന്നാസി അഷദ്ദു ബലാഅ, ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പരീക്ഷണങ്ങൾ ഉണ്ടാവുക ആർക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് ചോദിച്ചതാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അൽ അംബിയ, അംബിയാക്കൾക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുക, കാരണം ഏറ്റവും നല്ല മനുഷ്യന്മാരവരാണ്. സുമ്മൽ അംസലു ഫൽ അംസൽ, പിന്നീട് അംബിയാക്കന്മാര് താഴെയുള്ള, അംബിയാക്കന്മാരല്ലാത്ത അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ഏറ്റവും കൂടുതൽ പരീക്ഷണം ഉണ്ടാകും. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ഫയുബ്തല റജുലു അലാ ഹസബി ദീനിഹി, ഒരു മനുഷ്യന്റെ ദീൻ അനുസരിച്ചാണ് അള്ളാഹു തആല അവനെ പരീക്ഷിക്കുക, അവന്റെ ദീൻ അനുസരിച്ചാണ് അള്ളാഹു തആല അവനെ പരീക്ഷിക്കുക. ഫൈൻ കാന ദീനുഹു സുൽബ, അവന്റെ ദീൻ കുറച്ച് സ്ട്രോങ് ആണെങ്കിൽ, നല്ല ദീനുള്ള മനുഷ്യനാണെങ്കിൽ, ഇഷ്ടദ ബലാഉ, അവന്റെ പരീക്ഷണങ്ങൾ ശക്തിയാകും. എത്രത്തോളം ദീനുണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക്, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ വർദ്ധിക്കും. നമ്മൾ മനസ്സിലാക്കണം, പരീക്ഷണങ്ങളില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത ആളുകൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട, ഞാനടക്കം മനസ്സിലാക്കേണ്ട കാര്യമാണ്. വൈൻ കാന ഫീ ദീനിഹി റിഖ, അവന്റെ ദീൻ അത്ര സ്ട്രോങ് അല്ലെങ്കിൽ, അവന്റെ ദീനിൽ പോരായ്മയുണ്ടെങ്കിൽ, അത്ര മറ്റുള്ളവനെ പോലെ അത്ര സൂക്ഷിച്ച് ജീവിക്കുന്നവനല്ല എങ്കിൽ, അവന്റെ ദീനിൽ കുറവുണ്ടെങ്കിൽ, ഉബ്തുലിയ അലാ ഹസബി ദീനി, അവന്റെ ദീനിനനുസരിച്ച് ആ പരീക്ഷണം ഉണ്ടാകുക. ദീന് കുറവാണെങ്കിൽ അവന് പരീക്ഷണം കുറവായിരിക്കും. ഒരു വശം അങ്ങനെയാണ്, നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു വശവും കൂടി നമ്മൾ മനസ്സിലാക്കി, പറഞ്ഞതുപോലെ ചില ആളുകൾക്ക് ശിക്ഷ എന്ന നിലക്ക് കൊടുക്കും, പരീക്ഷണങ്ങൾ എന്ന നിലക്ക് കൊടുക്കും, നമ്മൾ മനസ്സിലാക്കണം. ഈ ഹദീസും കൂടി നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കണം. ദീൻ കുറവായത് കൊണ്ടാണോ എനിക്ക് പരീക്ഷണങ്ങൾ കുറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കണം. പരീക്ഷണങ്ങൾ ധാരാളമുള്ള ആളുകൾ ആ ഒരു കാര്യം കൂടി ചിന്തിക്കും, രണ്ട് കാര്യം ചിന്തിക്കണം, ഞാൻ ചെയ്ത വല്ല തിന്മ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്റെ ദീൻ സ്ട്രോങ് ആയിട്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട, ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കുക, ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹു എന്നെ കൂടുതൽ പരീക്ഷിക്കുന്നത് അള്ളാഹു എനിക്ക് ഖൈർ ഉദ്ദേശിച്ചത് കൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ, യുസ്ബ് മിൻഹു, അള്ളാഹു അവനെ പരീക്ഷിക്കും. അള്ളാഹു ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹു അവനെ പരീക്ഷിക്കും. എന്താണ് അങ്ങനെ പറയാനുള്ള കാരണം? അവൻ ക്ഷമിക്കും, ക്ഷമിക്കുമ്പോൾ അള്ളാഹുവിന് വമ്പിച്ച പ്രതിഫലം കൊടുക്കാൻ സാധിക്കും. അങ്ങനെ അവ അള്ളാഹു തആല നവസ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കാൻ സാധിക്കും, അവൻ ആദരിക്കാൻ പറ്റും, അള്ളാഹുവിന്റെ മഹബ്ബത്ത് അവന് കൊടുക്കാൻ പറ്റും, അള്ളാഹുവിന്റെ മഅയ്യ അവന് കൊടുക്കാൻ പറ്റും, നാളെ വമ്പിച്ച പ്രതിഫലം നാളെ പരലോകത്തും സ്വർഗത്തിൽ ഉന്നതമായ ദറജയും അവന് കൊടുക്കാൻ പറ്റും. അതാണ് ഖൈർ ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെയാണ്, എന്തു പരീക്ഷണങ്ങൾ ഉണ്ടാകണം. അള്ളാഹു നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ, ഇന്നല്ലാഹ ഇദാ ഹബ്ബ ഖൗമൻ ഖൗമൻ ഇബ്തലാഹും, ഒരു സമൂഹത്തെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെ പരീക്ഷിക്കും. അള്ളാഹുവിന്റെ മഹബ്ബത്ത് ഉള്ളത് കൊണ്ടാണോ എന്നെ ഞാൻ പരീക്ഷിക്കുന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ടാകാം. അപ്പൊ ആ രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ഷമിക്കാൻ അത് സഹായകമാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദീനിനനുസരിച്ചാണ്, എത്രത്തോളം ദീന് നമ്മൾ ദീനനുസരിച്ച് ജീവിക്കുന്നു, അവർക്ക് കൂടുതൽ പരീക്ഷണങ്ങൾ ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പത്താമത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷണങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അവിടെ നമ്മൾ അള്ളാഹുവിനോട് ഉറപ്പ് കാട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല, അള്ളാഹുവിന്റെ ഇസ്സത്തിനൊന്നും സംഭവിക്കൂല. നമ്മളതിന് പരാതി പറഞ്ഞിട്ടോ, അതിന് നമ്മളിങ്ങനെ ആളുകളോട് അതിനെ കുറിച്ച് പറഞ്ഞു നടന്നിട്ടോ ഒന്നൊരു കാര്യമില്ല. ആ പരീക്ഷണത്തിൽ നമ്മൾ ഉറപ്പ് പ്രകടിപ്പിച്ചത് കൊണ്ടോ അത് പറഞ്ഞത് കൊണ്ടോ ഒരു കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹു ഈ ദുനിയാവിൽ അവൻ ആ പരീക്ഷണം സഹിക്കണം, മാത്രമല്ല അള്ളാഹുവിന് ഉറപ്പുണ്ടാകും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ ഹദീസിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. റസൂലുള്ള പറഞ്ഞു, ഇന്നഇളമൽ ജസാഇ മഇളമിൽ ബല, നമ്മൾ കേട്ടിട്ടുള്ള ഹദീസ് ആയിരിക്കും. പരീക്ഷണത്തിന്റെ ആ വലുപ്പനുസരിച്ചായിരിക്കും പ്രതിഫലത്തിന്റെ വലുപ്പുണ്ടാകുക. പരീക്ഷണം എത്രത്തോളം ഉണ്ടോ അത്രത്തോളം അവൻ എന്തുണ്ടാകും? ഇന്നഇളമൽ ജസാഇ, പ്രതിഫലത്തിന്റെ മഹത് വലുപ്പം എന്ന് പറയുന്നത് മഇളമിൽ ബല, പരീക്ഷണത്തിന്റെ വലുപ്പത്തിന്റെ ഒപ്പമാണ് എന്ന് പറയാം. എത്രത്തോളം പരീക്ഷിക്കപ്പെടുന്നു അത്രത്തോളം അവന് പ്രതിഫലം ഉണ്ടാകും. അള്ളാഹു ഒരു വിഭാഗത്തെ ഇഷ്ടപ്പെട്ടാൽ അവനെ പരീക്ഷിക്കും, അവരെ പരീക്ഷിക്കും എന്ന് റസൂലുള്ള പറയണം. ഫമർ റളിയ ഫലഹു റിള, ആ പരീക്ഷണത്തിൽ ആരെങ്കിലും ആ അള്ളാഹുവിന്റെ ഖളായിൽ തൃപ്തിപ്പെട്ടാൽ അവൻ അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്. ആ പരീക്ഷണത്തിൽ അവൻ തൃപ്തിപ്പെട്ടാൽ അവൻ അള്ളാഹുവിന്റെ തൃപ്തിയുണ്ട്. എന്നാൽ തൃപ്തിപ്പെടാതെ ആ പരീക്ഷണത്തിൽ നമ്മൾ അള്ളാഹുവിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചു, അള്ളാഹുവിന്റെ കള്ളാഹുവിനോട് നമ്മൾ വെറുപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു, നാവിനെ നമ്മൾ അടക്കി വച്ചില്ല, മനസ്സിനെ നമ്മൾ നിയന്ത്രിച്ചില്ല, അവയവങ്ങളെ നമ്മൾ പിടിച്ചു വച്ചില്ല, ക്ഷമയോട് കാണിച്ചു, എന്തുണ്ടാക്കുക? റസൂലുള്ള പറയുന്നു, വമൻ സഹിസ ഫലഹു സഹത്, എന്നാൽ ആരെങ്കിലും ദേഷ്യം പിടിച്ചാലോ, ആ പരീക്ഷണങ്ങൾ കൊണ്ട് ആരെങ്കിലും വെറുപ്പ് കാണിച്ചാലോ, അവൻ അള്ളാഹുവിന്റെ വെറുപ്പുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദുനിയാവിൽ അവന് പരീക്ഷണം അനുഭവിക്കണം, അതിന്റെ പ്രയാസങ്ങൾ അവൻ ഇവിടെ അനുഭവിക്കണം, മാത്രമല്ല അവൻ ക്ഷമകേട് കാണിച്ചത് കൊണ്ട് അള്ളാഹുവിന്റെ വെറുപ്പ് അവനുണ്ടാകും. ഈ ഒരു ചിന്ത, ഈ ഒരു ഹദീസ് നമ്മൾ മനസ്സിൽ ശരിക്കും സത്യം. ഈ എത്ര പരീക്ഷണങ്ങൾ ഉണ്ടായി, നമ്മൾ അള്ളാഹുവിനോട് വെറുപ്പ് കാണിച്ചിട്ട് കാര്യമില്ല. ഞാൻ വെറുപ്പ് കാണിച്ചാൽ എന്റെ ദുനിയാവും ആഖിറത്തും എനിക്ക് നഷ്ടപ്പെടും എന്നുള്ള ചിന്ത ഉണ്ടാകേണ്ടത്. ഇവിടെ എനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായി, അതിന് ഞാൻ ക്ഷമിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ അതിന് വെറുപ്പ് പ്രകടിപ്പിച്ചാൽ, അത് നാവ് കൊണ്ടോ ഹൃദയം കൊണ്ടോ അല്ലെങ്കിൽ വേറെ നിലക്കോ അവയവങ്ങൾ കൊണ്ടോ ഞാൻ അത് പ്രകടിപ്പിച്ചാൽ, എനിക്ക് ഈ ദുനിയാവിലെ പരീക്ഷണത്തിന്റെ വേദനയും ബുദ്ധിമുട്ടും അനുഭവിച്ചതിന് പുറമെ നാളെ പരലോകത്തൊന്നും ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ ദേഷ്യമായിരിക്കും, കോപമായിരിക്കും ഉണ്ടാവുക എന്നുള്ള ചിന്ത നമ്മളിൽ ഉണ്ടാകണം. ഈ ഒരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ക്ഷമിക്കാൻ സാധിക്കും. ഞാൻ ഇത് അള്ളാഹുവിന്റെ ഖളാൽ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഞാൻ അതിന് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല, അള്ളാഹു വിധിച്ചതാണ്. ഞാൻ തൃപ്തിപ്പെട്ടാൽ, അള്ളാഹുവിന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെട്ടാൽ, എനിക്ക് അള്ളാഹുവിന്റെ തൃപ്തിയാണ് കിട്ടാനുള്ളത്. ഞാൻ അതിന്റെ പേരിൽ അള്ളാഹുവിനോട് ദേഷ്യം വെച്ചാൽ അള്ളാഹുവിന്റെ ദേഷ്യമാണ്, കോപമാണ് എനിക്കുണ്ടാവുക എന്നുള്ള ചിന്ത നമ്മൾക്കുണ്ടാക്കണം. ആ ചിന്ത നമ്മളെ ക്ഷമിക്കാൻ സഹായിക്കും. അവസാനമായി കൊണ്ട് രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് സൂചിപ്പിക്കാൻ, ക്ഷമിക്കാൻ സഹായകമാകുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി ഇൻഷാല്ലാഹ് അടുത്ത ഖുതുബയിൽ വിശദീകരിക്കാം. അവസാനമായി ഖാദി ശുറൈഹ് റഹിമഹുല്ലാ, മഹാനായ താബിഈയൻ, നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ വാചകം ശ്രദ്ധിക്കണം. ഇത് മുമ്പ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ക്ഷമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, മാ അസാബത്തനി മുസീബത്തുൻ, എനിക്കൊരു മുസീബത്തും ബാധിച്ചിട്ടില്ല, ഇല്ലാ വഹമിത്തുല്ലാഹ അലൈഹാ ലിഅർബഅ, നാല് കാരണങ്ങൾ കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചിട്ടല്ലാതെ. എനിക്ക് എന്ത് പ്രയാസമുണ്ടായാലും ദുനിയാവിന്റെ വിഷയത്തിൽ, ദുനിയാവിന്റെ വിഷയത്തിലാണ്, ദുനിയാവിൽ എനിക്ക് എന്ത് മുസീബത്തുണ്ടായാലും ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. എന്തിനു വേണ്ടി? നാല് കാരണങ്ങൾ കൊണ്ട്, നാല് കാര്യത്തിന് ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കും. എനിക്കൊരു മുസീബത്തുണ്ടായാൽ, പരീക്ഷണം ഉണ്ടായാൽ, എന്നാണ് അദ്ദേഹം പറയുന്നത്. മഹാനായ താബിഈ ഖാളി ശുറൈഹ് റഹിമഹുല്ലാ എന്താണ് അദ്ദേഹം പറയുന്ന കാര്യം? ഒന്നാമത്തെ കാര്യം എന്താണ്? അർ റസഖനിയ സബ്ര അലൈഹ, ഒന്നാമത്തെ സ്തുതി എന്ന് പറഞ്ഞാൽ എനിക്ക് ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാനുള്ള കഴിവ് നൽകിയത് അള്ളാഹുവാണ്, അതിന് അള്ളാഹുവിന് സ്തുതി. ആ ഒരു കാരണം, ഒന്നാമത്തെ കാരണം അതാണ്. എനിക്ക് ക്ഷമിക്കാൻ പറ്റി, അതിനുള്ള തൗഫീഖ് അള്ളാഹുവാണ് നൽകിയത്. എന്റെ മനസ്സിനെയും എന്റെ നാവിനെയും മറ്റു അവയവങ്ങളെയും പിടിച്ചു വെക്കാനുള്ള ആ തൗഫീഖ് അള്ളാഹുവിൽ നിന്നാണ് കിട്ടിയത്, അതിന് അള്ളാഹുവിനെ സ്തുതിക്കുന്നു. ആ ഒരു കാരണം അതാ, ഒരു കാരണം അതാണ്. നാല് കാരണം കൊണ്ട് അള്ളാഹുവിനെ സ്തുതിക്കുമെന്നാണ് പറഞ്ഞു. ഒന്നാമത്തെ കാരണം അതാണ്. രണ്ടാമത്തെ കാരണം, അർറസഖനിയൽ ഇസ്തിർജാഅ എനിക്ക് ആ പരീക്ഷണം ഉണ്ടായപ്പോൾ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാൻ പറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ബശീരി സാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലു ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, പരീക്ഷണം ഉണ്ടാകുമ്പോൾ ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് എനിക്ക് പറയാൻ പറ്റിയല്ലോ. ആ പറയാനുള്ള തൗഫീഖ് നൽകിയതും അല്ലാഹുവാണ്, അതിനും അല്ലാഹുവിന് സ്തുതി. മൂന്നാമത്തെ കാര്യം, അല്ലം യജ്അൽഹ അക്ബറ മിൻഹാ, എനിക്കിപ്പോ ഒരു പരീക്ഷണം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇതിനേക്കാൾ വലിയൊരു പരീക്ഷണം എനിക്ക് അള്ളാഹു നൽകിയില്ലല്ലോ. ഇതിനേക്കാൾ വലിയ പരീക്ഷണം നൽകാൻ അള്ളാഹുവിന് പറ്റും, പക്ഷെ ഇതിനേക്കാൾ വലിയ പരീക്ഷണം എനിക്ക് അള്ളാഹു നൽകിയിട്ടില്ലല്ലോ എന്നതാണ് മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം, അല്ലം യജ്അൽഹ ഫീ ദീനി, എന്റെ ദീനിന്റെ വിഷയത്തിലല്ലോ എനിക്ക് ഈ പരീക്ഷണം ഉണ്ടായത്, ദുനിയാവിന്റെ വിഷയത്തിലാണല്ലോ. എന്റെ ദീനിനെ ബാധിക്കുന്ന, എന്റെ തഖ്വയെയും ഈമാനിനെയും ബാധിക്കുന്ന ശുഭാത്തുകൾ, ആ രൂപത്തിലുള്ള ഫിത്നകൾ ഒന്നുമല്ലല്ലോ, എന്റെ ദീനിനെ കുറക്കുന്ന, എന്റെ ദീനിനെ ഫസാദാക്കുന്ന ഒരു ഫിത്നയല്ലല്ലോ എന്നെ ബാധിച്ചിട്ടുള്ളത്, ദുനിയാവിന്റെ വിഷയത്തിലല്ലേ ഈ ഫിത്ന ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നാലാമത്തെ ഒരു കാര്യം അതാണ്, ഈ നാല് കാര്യത്തിന് അള്ളാഹുവിനെ സ്തുതിച്ചിട്ടല്ലാതെ എനിക്കൊരു മുസീബത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ഖാളി ശുറൈഹ് റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം. ദുനിയാവിൽ എന്ത് സംഭവിച്ചാലും ഈ രൂപത്തിൽ നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അള്ളാഹു തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. الحمد لله رب العالمين.